ശ്രീ ഗോപിനാഥ് മുതുകാട് എന്തായാലും അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം.
സന്തോഷം സന്തോഷം.
കഴിഞ്ഞ ആഴ്ച താങ്കളെക്കുറിച്ചും താങ്കൾ എങ്ങനെ മാജിക്കിലേക്ക് എത്തി, മാജിക്കിൽ എന്താണ് മാജിക് എന്ന കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്തായാലും താങ്കൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇവിടെ മാജിക് കാണുന്ന നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപക്ഷെ മാജിക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും. എങ്ങനെയാണ് ഒരാൾക്ക് മാജിക് പഠിക്കാൻ കഴിയുക?
മാജിക് പഠിക്കാൻ ഒന്നും വേണ്ട, മാജിക് പഠിക്കാൻ ഡീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം, മാജിക് പഠിക്കണം എന്നുള്ള ആഗ്രഹം വേണം, പിന്നെ അതിന് തയ്യാറെടുക്കണം. പിന്നെ എപ്പോഴും ഞങ്ങൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, മാജിക് പഠിക്കാൻ മൂന്ന് വഴികളുണ്ട്. ഒന്ന് പ്രാക്ടീസ്, രണ്ട് പ്രധാനപ്പെട്ടതാണ് പ്രാക്ടീസ്, മൂന്നാമത്തത് അതിലും പ്രധാനപ്പെട്ടതാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് അതാണ് അതിനുള്ള വഴി എന്ന് പറയുന്നത്. ഞാനവിടെ വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എപ്പോഴും കുഞ്ഞുങ്ങളെ കാണാനാണ്. എനിക്ക് കുട്ടികളെയാണ് ഭയങ്കര ഇഷ്ടം, വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് കുട്ടികളെ. ഞാൻ കുട്ടികൾ ഉള്ള ചടങ്ങുകളിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പോകും. അവിടെ അതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ, ഒരു രണ്ട് മണിക്കൂർ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ നിഷ്കളങ്കമായ കണ്ണുകളിലൂടെ നമ്മളെ നോക്കുന്നത്, കുഞ്ഞു 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 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്, നിഷ്കളങ്കമായ ചോദ്യങ്ങൾ വരുന്നത്, അതൊരു നല്ല സുഖമുള്ളൊരു അവസ്ഥയാണ്. അവിടെ വരുന്ന സമയത്തും ഓസ്ട്രേലിയയിലുള്ള മലയാളി കുട്ടികളെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ് ഞാൻ ഒരുപാട്.
കുട്ടികളെ കാണാനായി കൊതിക്കുന്ന അവർ നിഷ്കളങ്കമായി മാജിക് ആസ്വദിക്കും, പക്ഷെ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ സംശയദൃഷ്ടിയോടെ നോക്കുകയും അതിനുള്ള ട്രിക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള പേടിയുണ്ടാണോ?
അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നിഷ്കളങ്കത എന്ന് പറയുന്നത് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും. എന്റെ കണ്ണിൽ നിഷ്കളങ്കതയില്ല, സത്യം. ഇത് നമ്മുടെ മുതിർന്ന പലരുടെയും കണ്ണുകളിലില്ല, കാരണം നമ്മൾ സമൂഹം നമ്മളെ അങ്ങനെ ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സംശയദൃഷ്ടി. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് സംശയം അവർക്കുള്ളത്? ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ പറയാം, എന്റെ ലൈഫിൽ ഞാൻ ആദ്യം കണ്ട മാജിക് എന്ന് പറയുന്നത് എന്റെ അമ്മ കാണിച്ച മാജിക്കാണ്. എന്റെ അമ്മയ്ക്ക് മാജിക് അറിയില്ല. എന്റെ അമ്മ ഒരു സാധാരണ വീട്ടമ്മ, ഒരു എന്താ പറയുക, സാരിയോ സെറ്റ് മുണ്ടോ ഒന്നും ജീവിതത്തിൽ ഉടുത്തിട്ടില്ല. സാധാരണ ഒരു മുണ്ടും ഒരു വെള്ള മുണ്ടും ഒരു എന്താ പറയുക ഒരു ജാക്കറ്റും മാത്രം ഇട്ട് നടക്കുന്ന ഒരു സാധാരണ ഒരു അമ്മയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ രാവിലെ കന്ന് പൂട്ടാൻ പോകുന്ന സമയത്ത് കാണിച്ചൊരു ഒരു മാജിക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എന്നും ഭക്ഷണത്തിൻ്റെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഒരു ലേശം എനിക്ക് വേണ്ടി ബാക്കി വയ്ക്കും. ഞാൻ അച്ഛൻ്റെ ബാക്കി എന്നാണ് അതിനെ വിളിക്കുന്നത്, അച്ഛൻ്റെ ബാക്കി. ഇതാണ് എനിക്ക് ഒരു ദിവസം ആദ്യം കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് അമ്മ ഉമ്മറത്തേക്ക് ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ്സില് ചായയും അതുപോലെ തന്നെ ഒരു പാത്രത്തില് ഒരു ഓട്ട് പാത്രത്തില് അടയോ അല്ലെങ്കിൽ പുട്ടോ ദോശയോ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. ഞാനിങ്ങനെ കാത്തിരിക്കും. അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം കുട്ടിയേന്ന് വിളിക്കും. അച്ഛൻ മരിക്കുന്നവരെ എന്നെ കുട്ടിയെന്ന വിളിച്ചിട്ടുള്ളത്. ഉമ്മറത്തേക്ക് ഒളിച്ചിരുന്ന സമയത്ത് പാത്രത്തിനകത്ത് ഒരു ചെറിയ പുട്ടിന്റെ കഷ്ണം ഉണ്ടാവും, ഒരു ദോശയുടെ പീസ് ഉണ്ടാവും. അതിനൊരു ഒരു അച്ഛൻ്റെ ഒരു മണമുള്ള സാധനം, അതായത് ദോശ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ചട്നി കൂട്ടിക്കുഴച്ചിട്ടുള്ള എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. അപ്പോൾ ഒരു ദിവസം അച്ഛൻ കണ്ണുപൂട്ടാൻ വേണ്ടിയിട്ട് പാടത്ത് ഊർച്ച എന്തോ നടക്കുന്ന സമയത്ത് അച്ഛനങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, അച്ഛൻ്റെ വിളിയൊന്നും വരുന്നില്ല. ഞാൻ നേരെ ഉമ്മറത്ത് ഓടിച്ചെന്ന് നോക്കിയ സമയത്ത് ഓട്ടുപാത്രം കാലിയായിട്ടിരിക്കുന്നുണ്ട്, ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ബാക്കിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അമ്മ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വാഴയുടെ ഇല എടുത്തത് അതിന് മേലിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടും പറഞ്ഞു, ഇതിനകത്ത് ഉണ്ടല്ലോ പറഞ്ഞു. നോക്കുന്ന സമയത്ത് കറക്റ്റ് അതിനകത്ത് ഒരു പുട്ടിൻ്റെ കഷ്ണം ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട മാജിക്കാണ് അത്. ഇന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല, പക്ഷേ അന്ന് നിഷ്കളങ്കമായ കണ്ണുകളിൽ എന്റെ കണ്ണുകളിൽ വിസ്മയം വിരിപ്പിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്റെ കണ്ണ് നിഷ്കളങ്കമായതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു അവസ്ഥ, ആ ഒരു നിഷ്കളങ്കത പലപ്പോഴും നമ്മൾ വലുതാവുന്ന സമയത്ത് നഷ്ടമാവും. ഈ കുഞ്ഞുങ്ങളെ കാണുന്ന സമയത്ത് നമ്മൾ കുട്ടിയാവും. നമ്മളിലും ഇത്തിരിയെങ്കിലും നിഷ്കളങ്കത അവരുടെ കൂടെ കൂടുന്ന സമയത്ത് വരും എന്നുള്ളതാണ് അവരോട് എന്നെ വല്ലാതെ അടുപ്പിക്കുന്നത്.
തീർച്ചയായും. താങ്കൾ ഈ പഴയ കഥ പറഞ്ഞപ്പോൾ ഞാൻ താങ്കളുടെ വിജയരഹസ്യം ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ താങ്കൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഇത്രയും മനോഹരമായി കഥ പറയാനുള്ള ഒരു കഴിവാണെന്ന് തോന്നുന്നു അല്ലേ മാജിക് രംഗത്ത് താങ്കൾ
എന്തെങ്കിലും എനിക്ക് നന്മയുണ്ടെങ്കിൽ എന്റെ അച്ഛന് കൊടുക്കുക, അതാണ്.
ഈ എന്തായാലും മാന്ത്രിക ജാലവിദ്യാ വേദിയിൽ എപ്പോഴും വിജയമൊന്നും ആയിരിക്കില്ല, അബദ്ധങ്ങൾ പറ്റുന്നത്. ഇടയ്ക്കെങ്കിലും ഒക്കെ താങ്കളെ പോലെ വലിയ മജീഷ്യൻ ആയാൽ പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ചെയ്യുന്നത്? അല്ലാതെ അമ്പരക്കാറുണ്ടോ അതോ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്യുന്നത്?
അല്ല, അബദ്ധത്തിന്റെ വലിപ്പത്തെ മനസ്സിലാണ്. ചിലപ്പോ അമ്പരന്നിട്ടുണ്ട്, പേടിച്ചോടിയിട്ടുണ്ട്. അങ്ങനെ അബദ്ധം ഇപ്പോ അടുത്ത കാലങ്ങളിലൊന്നും പറ്റാറില്ല. അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാലും അത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഉണ്ട്. എനിക്കറിയാം, ഞാൻ എന്റെ ഡൽഹിയിലേക്കുള്ള ആദ്യത്തെ യാത്ര എന്ന് പറയുന്ന ഒരു അബദ്ധത്തിന്റെ തുടർച്ചയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു മാജിക്ക്, പുതിയൊരു മാജിക്ക് കാണിക്കാൻ വേണ്ടി പ്രസ് ക്ലബ്ബുമായിട്ട് ചേർന്ന് ഗംഭീരമായ തയ്യാറെടുപ്പ്, പ്രസ് ക്ലബ്ബ് വലിയ ന്യൂസൊക്കെ കൊടുത്ത് തിരുവനന്തപുരം മുഴുവൻ ഇളക്കി മറിച്ച് പുത്തിരിക്കണ്ടം മൈതാനത്ത് പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന മാജിക് അവതരിപ്പിക്കുന്നു. കാരണം അവിടെയാണ് ഞാൻ ഫയർ എസ്കേപ്പ് ആക്ട് കാണിച്ച് വിജയിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൗഡിനിയുടെ ഫയർ എസ്കേപ്പ് ആക്ട് ഞാൻ കാണിച്ച് വിജയിച്ച ഒരു സ്ഥലത്ത് രണ്ടാമത്തെ മടങ്ങിവരവാണ് പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ടിലായിട്ട്. പ്രസ് ക്ലബ് തയ്യാറെടുക്കുന്നു. ഞാൻ വളരെ മാസക്കാലം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. 10,000 കണക്കിന് കാണികൾ കൂടി നിൽക്കുന്ന സമയത്ത്, പ്രസ് ക്ലബ് ആയതുകൊണ്ട് മുഴുവൻ ചാനലുകളും മുഴുവൻ മീഡിയ മുഴുവൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഞാൻ മാജിക് അവതരിപ്പിക്കുന്നു. മന്ത്രിമാരൊക്കെ മുന്നിൽ കാത്തിരിക്കുന്നു. മാജിക് ഫ്ലോപ്പ് ആവുന്നു, തകരുന്നു. ഞാൻ UNI-യിലുള്ള സുരേഷ് എന്ന സുരേഷാണ്, UNI-യിലുള്ള സുരേഷാണെന്ന് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്. ഞാൻ എന്റെ തൊട്ടടുത്തിരിക്കുന്ന വണ്ടിയിൽ പോയിട്ട് ഞാൻ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. എനിക്ക് എണീക്കാൻ വയ്യാതായി പോയി. അവരെ എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ അവിടുന്ന് നേരെ അക്കാഡമിയിലേക്ക് കൊണ്ടാക്കി വിട്ടു. പിറ്റേ ദിവസം ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു മാജിക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ ഗംഭീരമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പത്രത്തിൽ ഒരു വാക്കുപോലും അച്ചടിച്ചു വരരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്ത ദിവസത്തെ പത്രം ധർമ്മം പാലിച്ചു. പത്രത്തിൽ വാർത്ത വന്നു, മുതുകാടിന്റെ മാജിക് തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അക്കാഡമിയുടെ അടുത്ത് ഇരുന്ന് കരയുന്ന സമയത്ത് നമ്മുടെ മാജിക് അക്കാഡമിയിൽ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ചന്ദ്രസേനൻ. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇവിടുന്ന് പോണം, എങ്ങോട്ടെങ്കിലും പോണം. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വരൂ എന്ന് ചോദിച്ചു. അദ്ദേഹം വരാന്ന് പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാനും അദ്ദേഹവും ഒരു തീവണ്ടിക്കാരി, റിസർവേഷൻ ഒന്നുമില്ല, ഞങ്ങളൊരു ടിക്കറ്റ് എടുത്ത് തീവണ്ടിക്കാരി നേരെ ഡൽഹിയിലേക്ക് പോന്നു. ഡൽഹിയിൽ വന്നു, എ വിജയരാഘവനെ കണ്ടു. അവിടെ ജനസംസ്കൃതി എന്ന് പറയുന്ന ഒരു സംഘടനയെ പരിചയപ്പെടുത്തി. ആ സംഘടനയുടെ വേദിയിൽ ആദ്യമായിട്ട് എനിക്ക്, ഞാൻ വിജയരാഘവനോട് തുറന്നു പറഞ്ഞു, സാർ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക്, ഞാൻ തകർന്നിരിക്കുകയാണ്. അദ്ദേഹം രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറായി. അങ്ങനെ PMC ചെയ്ത് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ടു ഇനാഗ്രേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് മാജിക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണില്ല, മാജിക് കാണില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തോട് ഒരായിട്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം ഷോ കംപ്ലീറ്റ് കണ്ടിട്ട് എണീറ്റ് പോയത്. പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വളർന്നു. അതിൽ നിന്നാണ് ശരിക്ക് അദ്ദേഹത്തിന്റെ ആശയമാണ് വിസ്മയ ഭാരതയാത്ര, ഇന്ത്യ ഒട്ടുക്ക് ദേശീയോദ്ഗ്രഥം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര. അത് പിന്നെ മാറിയില്ലേ, ഗാന്ധി മന്ത്രം വന്നു, വിസ്മയ സ്വരാജ് യാത്ര വന്നു, മിഷൻ ഇന്ത്യ വന്നു, 4 ഭാരതയാത്ര ഞങ്ങൾ നടത്തി. അതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞുങ്ങളോട്, വീഴുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ വീണടത്ത് നിന്ന് എണീക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇങ്ങനെ അബദ്ധങ്ങളിൽ നിന്ന് ഒരുപാട് ഉയർച്ച എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ആ അബദ്ധങ്ങളിൽ നിന്ന് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. സത്യം ഇതാണ് എന്റെ ജീവിതത്തിന്റെ മാർഗം എന്ന് പറയുന്നത്.
ഒരു കാര്യം കൂടി ഉള്ളത്, കഴിഞ്ഞ ആഴ്ച താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം, മാജിക്കിൽ ഒരു മാന്ത്രിക വിദ്യയും ഇല്ല, സയൻസ് പ്രാക്ടീസ് മാത്രമാണെന്ന് പറഞ്ഞു. പലരും ആകാശത്ത് നിന്ന്, ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുക്കും, ആപ്പിൾ എടുക്കും, സ്വർണമാല എടുക്കും, അതൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നത് അല്ല, എടുക്കുന്നതിനകത്ത് എനിക്ക് വിസ്മയ സാധാരണ ഒരു മാജിക് കാണുന്ന പ്രതീതി മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷെ എനിക്കതിന്റെ ദുഃഖം എന്ന് പറയുന്നത്, ഇത് കണ്ട്, ഇത് മാജിക്കാണ്, പച്ച മാജിക്കാണ്. പക്ഷെ ഈ മാജിക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അമാനുഷിക സിദ്ധി ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച്, സാധാരണ മനുഷ്യരുടെ കൂടെ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ കാൽക്കൽ വീഴുന്ന ആളുകളോട് എനിക്ക് പുച്ഛമുണ്ട്. അത് സത്യം. ഈ ആ രീതിയിലല്ല പോകേണ്ടത്. നമ്മൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ വേണ്ടി പഠിക്കണം. ഞാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത്. ദൈവം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ, അതിന്റെ സങ്കല്പം ഉണ്ടാവട്ടെ, അതൊക്കെ ആവട്ടെ. പക്ഷേ ഒരു 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 സാധാരണ മനുഷ്യനെ നമ്മൾ ആരാധിക്കാം. പക്ഷെ കാൽക്കൽ വീഴുക, അവർ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ, അതിനകത്ത് മാജിക് ഉപയോഗിക്കുക, മാജിക്കിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കബളിപ്പിക്കുക. അപ്പൊ അന്തരീക്ഷത്തിന് ഭസ്മം സൃഷ്ടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കൈക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഭസ്മത്തിന്റെ ചെറിയ കൊച്ചു കൊച്ചു ബോൾസ് ഒളിപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിനെ പൊടിച്ചു നൽകുന്നതാണ്. അല്ലാതെ അതിനകത്തൊന്നുമില്ല. ശിവലിംഗം ഛർദ്ദിക്കുന്ന മാജിക് എന്ന് പറയുന്നത് മൗത്ത് പ്രൊഡക്ഷൻ ബോൾ എന്ന് പറയുന്ന 500 ബോളുകൾ വായിൽ നിന്ന് ഛർദ്ദിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാജിക്കുകളുണ്ട്. അതിനേക്കാൾ കൊച്ചു വിഗ്രഹങ്ങളാണ് ഇവർ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് കാണിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയും അതിനകത്ത് ആളുകൾ തകർന്നടിഞ്ഞ് വീഴുകയും അവരുടെ ധനം മുഴുവൻ ഇവരിലേക്ക് എഴുതി കൊടുക്കുകയും ഇവരൊന്നുമില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയുന്ന ആളുകളാണ് തെറ്റുകാരായിട്ട് മാറുന്നത്. അതും ദുഃഖം.
അത് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ബന്ധിപ്പിച്ച് ചോദിക്കാനുള്ളത്, അത്തരത്തിലുള്ള മാന്ത്രിക വിദ്യകൾ കാണിക്കുന്ന മജീഷ്യന്മാരല്ല, മാന്ത്രികന്മാർ, അവരാണിപ്പോൾ കൂടുതൽ പ്രശസ്തിയും പേരും അനുയായികളും സമ്പത്തും എല്ലാം ഉണ്ടാക്കുന്നത്. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു മേഖലയിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി സമ്പത്തും മറ്റുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു?
ഒരിക്കലും തോന്നിയിട്ടില്ല. മാജിക്, ഞാൻ പറഞ്ഞത്, എന്റെ കല ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ, ഇതിന്റെ 2 വഴികളുണ്ട്. ഒന്ന്, വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഒരു കലയായിട്ട് ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. 1. 2, തികച്ചും തെറ്റായിട്ടുള്ള വഴികള് ഉപയോഗിച്ചുകൊണ്ട് ഈ മാജിക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കാം. 2. ധനം ഉണ്ടാക്കാനും നമുക്ക് എന്താ പറയാ, ഏറ്റവും വലിയ അശ്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കോടികളുടെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി. 1. എന്ന് പറഞ്ഞാൽ കലയെ മാത്രം ഉപാസിച്ചുകൊണ്ട് മനസ്സിന് ആശ്വാസം കിട്ടുന്ന രീതിയിൽ, മനസ്സിൽ വലിയ മണിമാളിക പണിത് ജീവിക്കുന്ന സുഖം. അതിനകത്ത് സമ്പത്തില്ല, പക്ഷെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സമ്പത്താണ്. അതാണ് അത് തമ്മിലുള്ള വൈവിധ്യം എന്ന് പറയുന്നത്. എനിക്ക് ഇത് ഞാൻ ഈ പറഞ്ഞത് മതി, എന്റെ മനസ്സിലെ സംതൃപ്തി, എന്റെ മനസ്സിൽ വലിയ രത്നം പതിച്ച വലിയൊരു മണിമാളികയുണ്ട് അത്. പക്ഷേ അത് മനസ്സിനുള്ളിലുള്ളതാണ്, അത് എന്റെ മനസ്സിൽ വലിയൊരു സമ്പത്തുണ്ട്. ഞാൻ ധനികനല്ല, പക്ഷെ എന്റെ മനസ്സ് വളരെ സമ്പന്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സുഖമായി ഉറങ്ങുന്നു, സുഖമായി ജീവിക്കുന്നു, സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
തീർച്ചയായും. എന്തായാലും ഇത്രയും നേരം SBS മലയാളം റേഡിയോയോടും ഓസ്ട്രേലിയൻ മലയാളികളോടും സംസാരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നേരിൽ കാണാൻ മലയാളികളെല്ലാം കാത്തിരിക്കുന്നു. എല്ലാ തരത്തിലും ഒരിക്കൽ കൂടി സ്വാഗതവും.
ഓക്കെ, എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ ഇതിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, കാണാൻ പോകുന്ന മലയാളികളോട്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന മലയാളികളോട് അമ്മയുടെ ഭാഷ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക, ഇതൊരു വലിയ മാജിക് അല്ലേ? ഞാനിവിടുന്ന് സംസാരിക്കുകയും അത് ഒരുപാട് ആളുകളുടെ ചെവിയിൽ എത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷമല്ലേ? അപ്പോ അതിന് ഒരു അവസരം തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നേരിട്ട് കാണാം, വൈകാതെ.